സുപ്രഭാതം. ഇന്ന് മെയ് 25. മഹാത്മാഗാന്ധിക്ക് സർക്കാർ നിയമങ്ങൾ മര്യാദയോടെ ലംഘിക്കാൻ, അതായത് ഉപ്പ് സത്യാഗ്രഹം പോലെയുള്ള സമരമുറകൾ ലഭിക്കുന്നത് അമേരിക്കക്കാരൻ ഹെൻറി തോറോയുടെ ഒരു ലേഖനത്തിൽ നിന്നാണ്, സിവിൽ ഡിസോബീഡിയൻസ്. ആ ഹെൻറി തോറോയുടെ ഗുരുവായിരുന്ന ബോസ്റ്റൺ സ്വദേശിയുടെ ജന്മദിനമാണിന്ന്. ഫ്രെഡറിക് നീച്ചെ, വാൾട്ട് വിറ്റ്മൻ, വില്യം ജെയിംസ്, മാർട്ടിൻ ലൂതർ കിങ് എന്നിവരെ പോലെ കുറേയധികം പിൽക്കാല എഴുത്തുകാരും നേതാക്കന്മാരും ഇന്നത്തെ ജന്മദിനക്കാരനോട് കടപ്പെട്ടവരാണ് അവരുടെ കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചതിന്. ഇങ്ങേരാണ് അമേരിക്കയിൽ ട്രാൻസെൻഡൻ്റലിസം, ഒന്നുകൂടെ പറയാം, ട്രാൻസെൻഡൻ്റലിസം എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. അതിലെ കാതലായ തത്വം ഇങ്ങനെയാണ്: പ്രകൃതിയെ ആരാധിക്കുക, അതുമായി ചേർന്ന് ജീവിക്കുക, മനുഷ്യ സമൂഹങ്ങളുടെ കർക്കശമായ നിബന്ധനകളിൽ നിന്നും വിട്ടുമാറി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നന്മയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുക. അതായത് സമുദായം രാക്ഷസനാണ്, തല വെച്ചു കൊടുത്താൽ വെട്ടി വിഴുങ്ങിക്കളയും, തല കൊടുത്തില്ലേൽ ഒന്നുമില്ല. നേച്ചർ എന്ന് പേരിട്ട കിതാബ് വഴിയാണ് എമേഴ്സൺ ഈ വിപ്ലവം തുടങ്ങിവെക്കുന്നത്. ലോകത്തിലെ സകല മതങ്ങളും മതഗ്രന്ഥങ്ങളും പഠിച്ചിരുന്ന ഇദ്ദേഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഹിന്ദുമതമായിരുന്നു. ബോസ്റ്റണിലുള്ള ഹാർവാർഡ് കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് അവിടുത്തെ വളരെ പുരോഗമനവാദികളായ ഗുരുക്കളിൽ നിന്നും ലോകത്തുള്ള മറ്റ് മതങ്ങളെക്കുറിച്ചുള്ള ഭാഷണങ്ങൾ കേൾക്കുന്നതും കിഴക്കോട്ടുള്ള അന്വേഷണ യാത്ര ആരംഭിക്കുന്നതും. വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ ഇവയൊക്കെ പഠിക്കുന്നതിനിടയിൽ ഭഗവത്ഗീതയിൽ ഈ ക്രിസ്ത്യാനി സായിപ്പ് മുങ്ങിയും കുത്തി വീണുപോയി. വളരെ പണ്ട് ജാംബുവാന്റെ കാലത്ത് തന്നെപ്പോലെയുള്ള അന്വേഷകർ കണ്ടെത്തിയ അമൂല്യമായ സത്യങ്ങൾ എമേഴ്സനെ ഞെട്ടിച്ചു. പാശ്ചാത്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പുതിയ യുഗത്തിലെ രീതികളുമായി പൊരുത്തപ്പെടാനും എളുപ്പത്തിൽ ദഹിക്കാൻ പാകത്തിന് സരളമായും ഗീതയിലെ ജീവിത സത്യങ്ങൾ ഇങ്ങനെ ട്രാൻസെൻഡൻ്റലിസം ആക്കി മാറ്റി എന്നാണ് പണ്ഡിതമതം. ഇവരുടെ വീക്ഷണങ്ങൾ ഒന്ന് വിപുലീകരിക്കാം. വ്യക്തിയാണ് കേന്ദ്ര ബിന്ദു. ഓരോരുത്തർക്കും നേരിട്ട് പ്രകൃതിയിൽ, അതായത് ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേരാം. ഉപഭോക്തൃ സമ്പ്രദായം ക്യാപിറ്റലിസം എന്നിവയോട് തീർത്തും എതിർപ്പാണ്. ഉപമ ഉപയോഗിച്ച് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് റാൽഫ് വാൽദോ എമേഴ്സൺ RSS-കാരെയും മാർക്സിസ്റ്റുകാരെയും തമ്മിൽ സന്ധിയിൽ എത്തിപ്പിച്ചിട്ട് രണ്ട് കൂട്ടരുടെയും ആദർശങ്ങൾ കൂട്ടിയുണ്ടാക്കിയ ലേഹ്യം അമേരിക്കയിലെ ബുദ്ധിജീവികൾക്ക് വിളമ്പി. അവറ്റകൾ അത് ഗുമഗുമാന്ന് വെട്ടിവിഴുങ്ങി. അമേരിക്കയിലിരുന്ന് എമേഴ്സൺ ഹിന്ദുമതത്തിൻ്റെ മാഹാത്മ്യത്തെ കുട്ടിഘോഷിക്കുമ്പോൾ ഇന്ത്യയിലിരുന്ന് രാജാറാം മോഹൻ റോയ് ചെയ്തുകൊണ്ടിരുന്നത് നോക്കാം. പുത്തനായിരുന്നപ്പോൾ നന്നായി വെട്ടിത്തെളിഞ്ഞിരുന്ന ഹൈന്ദവ ആശയങ്ങളിൽ പല തലമുറകൾ കഴിഞ്ഞപ്പോൾ വന്നുകൂടിയ ക്ലാവ് പുള്ളിക്കാരൻ ബ്രാസോ വെച്ച് തുടച്ചു മാറ്റുന്ന പണിയിലായിരുന്നു. ക്ലാവ് എന്ന് ഉദ്ദേശിച്ചത് കാലാന്തരത്തിൽ നടപ്പിലായി വന്ന ചില ദൂഷ്യവശങ്ങളാണ്: സതി, ഒന്നിൽ കൂടുതൽ ഭാര്യമാർ, ചൈൽഡ് മാരേജ്, തീവ്രമായ മേൽജാതി കീഴ്ജാതി വിഭിന്നതകൾ. ഇവയൊക്കെ കണ്ടിട്ടാവണം ഏതോ ഒരു കക്ഷി ഭ്രാന്താലയം എന്നൊരു ഉൽപ്രേക്ഷ പൂശിയത്. ടാഗോറിൻ്റെ ബാപ്പ ദേവേന്ദ്രനാഥിൻ്റെ കൂടെ കൂടി റോയ് ബംഗാളിൽ ബ്രഹ്മസമാജം തുടങ്ങിയത് മേൽപ്പറഞ്ഞ ശുദ്ധിവരുത്തൽ ശ്രമത്തിന് വേണ്ടിയായിരുന്നു. ഏതൊരു രാജ്യത്തിലോ സമുദായത്തിലോ വന്നുകൂടുന്ന ചൂഷണ സ്വഭാവമുള്ള സമ്പ്രദായങ്ങളും ആചാരങ്ങളും ഉരുക്കി മാറ്റിയെടുക്കാൻ തീ തന്നെ വേണം. മാറ്റുവിൻ ചട്ടങ്ങളെ നാം, അല്ലെങ്കിൽ മാറ്റും അവഗളി നിങ്ങളെ താൻ എന്നൊക്കെ കൂവി വിളിച്ചുള്ള ചുമല വിപ്ലവം തന്നെ വേണ്ടി വന്നു റോയിയുടെ ബംഗാളിലും നമ്മുടെ കേരളത്തിലും. അങ്ങനെ ഭാഗ്യത്തിന് കുറേ കൊള്ളരുതാത്ത സമ്പ്രദായങ്ങളെ എടുത്ത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും വലിച്ചെറിഞ്ഞു. നേരത്തെ വർണ്ണിച്ച എമേഴ്സന്റെ ലേഹ്യം ഇവിടങ്ങളിൽ ഇപ്പോൾ കിട്ടുന്നില്ല. അതിൻ്റെ കൂട്ട് പുസ്തക രൂപത്തിലാക്കി വായനശാലകളിൽ വായിക്കാൻ വച്ചിട്ടുണ്ട്. അതിലെ രണ്ട് മൂന്ന് സിദ്ധതത്വങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇന്നത്തെ ശ്രമദാനം നിർത്താം. ടു ബി യുവർ സെൽഫ് ഇൻ എ വേൾഡ് ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ട്രൈങ് ടു മേക്ക് യു സംതിങ് എൽസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്. അഡോപ്റ്റ് ദ പേസ് ഓഫ് നേച്ചർ. Her secret is patience. What you do speaks so loudly that I cannot hear what you say. നിങ്ങൾക്കെല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംകാരൻ.